അപ്പോൾ ദ മീനിങ് ഓഫ് പാസ്റ്ററൽ കൗൺസിലിംഗ്. പാസ്റ്ററൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം കൗൺസിലിംഗ് ഒരു കോമൺ വേർഡായി നാളുകൾ അല്ലേ. പല കൗൺസിലിംഗ് ഉണ്ട്. പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ പോയാൽ അവിടെ കൗൺസിലിംഗ് ഉണ്ടല്ലേ. എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അഡ്മിഷൻ തരും മുൻപ് കൗൺസിലിംഗ് അല്ലേ. പിന്നീട് ഇന്ന് ധാരാളം കൗൺസിലിംഗ് എന്ന് പറഞ്ഞേ കൗൺസിലേഴ്സുണ്ട്, ഈ സെക്യുലർ കൗൺസിലേഴ്സ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ, കേൾക്കാനും ഉത്തരം പറഞ്ഞു തരാനുമായിട്ട് ക്ലിനിക്ക് കിട്ടിയിട്ടുണ്ട്. പൈസ കൊടുത്താൽ മതി, അവർ കൗൺസിലിംഗ്. ടെൻഷനുള്ളവർക്ക്, ഭാരമുള്ളവർക്ക്, കുടുംബ പ്രശ്നമുള്ളവർക്കൊക്കെ പോയി അവരുടെ പ്രശ്നമൊക്കെ പറയാം. അവർ ചില അഭിപ്രായങ്ങളും ആശയങ്ങളൊക്കെ പറഞ്ഞ് കൗൺസിലിംഗ്. ഇപ്പോൾ കൗൺസിലിംഗ് ജനറലി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, പല തലത്തിൽ പല നിലയിൽ കൗൺസിലിംഗ്. പക്ഷെ നാം ചിന്തിക്കുന്ന കൗൺസിലിംഗ് അങ്ങനത്തെ കൗൺസിലിംഗ് അല്ല. എങ്ങനത്തെ കൗൺസിലിംഗ് ആണ്? ഇത് സഭയിലെ പാസ്റ്റേഴ്സ്, സഭയ്ക്കകത്ത് ദൈവമക്കളുടെ മധ്യത്തിൽ ഉള്ള കൗൺസിലിംഗ് ആണ് പാസ്റ്റർ കൗൺസിലിംഗ്. സി, വാസ്തവം പറഞ്ഞാൽ കൗൺസിലിംഗ് എന്നുള്ള പദമോ അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നുള്ള ഈ ഈ ഒരു പരിപാടിയും ഈ അടുത്ത കാലത്ത് മനുഷ്യരുടെ മധ്യത്തിൽ, സമൂഹത്തിൽ വന്നെങ്കിലും ബൈബിൾ നാം പഠിക്കുമ്പോഴും സഭാചരിത്രം പഠിക്കുമ്പോഴും മനസ്സിലാക്കുന്ന കാര്യം പണ്ട് തൊട്ടേ നമ്മളൊക്കെ തിന്നെ എന്താണ്, സെക്യുലർ വേൾഡിൽ കൗൺസിലിംഗിന് സ്ഥാനം ഉണ്ടാക്കി അടുത്ത കാലത്താണ്. പക്ഷേ വേദപുസ്തക അനുസരിച്ച്, സഭാചരിത്രം അനുസരിച്ച്, ആദിമകാലം തൊട്ട് ദൈവവും ദൈവത്തിനും ചെയ്യുന്ന കാര്യം എന്താ? കൗൺസിലിംഗ് ആണ്. ഒരു നിലയിൽ പറഞ്ഞാൽ സെക്യുലർ കൗൺസിലേഴ്സിനേക്കാൾ ബെസ്റ്റ് രീതിയിൽ നമുക്ക് കൗൺസിൽ ചെയ്യാൻ സാധിക്കും. കാര്യം എന്താണ്? നിങ്ങളുടെ ഉത്തരം പറയണേ, എന്നെ സ്ലോ ആയിട്ടൊക്കെ പോകണം. എന്ത് കാരണത്താൽ? ഓക്കെ, ദൈവം കൗൺസിലറാണ് തന്നെയല്ല, ഒരു സെക്യുലർ കൗൺസിലറുടെ മുൻപിൽ നാം പിന്നീട് ചിന്തിക്കുക വിഷയങ്ങൾ. ഒരു വ്യക്തി ചെല്ലുമ്പോൾ ആ കൗൺസിലർ അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, അവർ അദ്ദേഹത്തിൻ്റെ മൈൻഡ് അല്ലെങ്കിൽ ശരീരം, ബോഡി, ഒരു ഡോക്ടറാണ് ഡോക്ടർ മൈൻഡ് ബോഡി ചികിത്സ. പക്ഷേ ഒരു പാസ്റ്റർ കൗൺസിൽ ചെയ്യുമ്പോഴോ, ആ പാസ്റ്റർക്ക് ബോഡി, മൈൻഡ്, ദേഹം, ദേഹി, ആത്മാവ് ഈ മൂന്നിനെയും സംബന്ധിക്കുന്ന നിലയിൽ കൗൺസിലിംഗ് നടത്താം എന്ന് മാത്രമല്ല, അതിലുപരിയായിട്ട് എല്ലാ കൗൺസിലിംഗിൻ്റെയും നല്ല തിയറി എഴുതിയേക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനമുള്ളത് കൊണ്ട് ഏറ്റവും ബെസ്റ്റ് നിലയിൽ ബെസ്റ്റ് കൗൺസിലേഴ്സ് ആരാണ്? ദൈവമക്കൾക്കാണ് ഏറ്റവും ബെസ്റ്റ് കൗൺസിലേഴ്സായിട്ട് ഇന്ന് കൗൺസിലിംഗ് നടത്തുവാൻ കഴിയുന്നത്. കാരണം ഈ പറഞ്ഞ കാരണങ്ങളാൽ. ആരാ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, പരിഹാരം പറയും. ഓക്കെ, ബുദ്ധിപ്രദേശം കൊടുക്കുന്നു, പ്രശ്ന പരിഹാരം പറയുന്നു. അപ്പോൾ പ്രശ്നം കേൾക്കണം അല്ലേ? ആദ്യം പ്രശ്നം കേൾക്കണ്ടേ, എന്നിട്ടല്ലേ പരിഹരിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ പ്രശ്നം കേട്ടിട്ട് ബുദ്ധിപ്രദേശം കൊടുക്കുന്നു. പിന്നെ ഈ കൗൺസിലിംഗ് അത് വെറും പഠിപ്പിക്കലല്ല. ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നത് അത് അതിൽ തന്നെ കൗൺസിലിംഗ് അല്ല, അത് കൗൺസിലിംഗിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും. ബുദ്ധി ഉപദേശം കൊടുക്കുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക, ബൈബിൾ ടീച്ചിങ് ഒക്കെ കൗൺസിലിങ്ങിലെ ഒരു ഭാഗമാകാം. പ്രശ്നപരിഹാരം കൊടുക്കുന്നതും കൗൺസിലിങ്ങിൻ്റെ ഭാഗമാണ് തീർച്ചയായും. പക്ഷേ കൗൺസിലിംഗ് എന്താണ്? അതിൽ തന്നെ പൂർണ്ണമല്ല. അപ്പോൾ കൗൺസിലിംഗ് പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒരാളിൻ്റെ കുറ്റവും കുറവും കണ്ട് അവനെ കുറ്റം പറഞ്ഞ് പഠിപ്പിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നതും കൗൺസിലിംഗ് അല്ല. കൗൺസിലിംഗിൽ പൂർണ്ണമാകുന്നില്ല, എല്ലാം ഭാഗമാണെങ്കിലും. യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്താണ്? കൗൺസിലിംഗിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മുൻപിലൊരു കൗൺസിലർ, കൗൺസിലിംഗ്, കൗൺസിലിംഗ് വരുന്ന ആൾ, കൗൺസിലിംഗ് നമ്മുടെ മുൻപിൽ വരുന്ന വ്യക്തി എന്തൊക്കെയോ പ്രയാസമുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പ്രയാസമൊക്കെ കേൾക്കാനുള്ള സന്മനസ്സ് എനിക്കുണ്ടാകണം, സമയമുണ്ടാകണം. ജഡ്ജ് ചെയ്യാൻ വേണ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാം കേൾക്കുക, കേട്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നം നാം തിരിച്ച് അങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിക്കുക. ഇന്നതിന്നത് കൊണ്ടൊക്കെയാണ് നിനക്ക് ഇന്നവളൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞ് അതിന് പരിഹാരം കൊടുക്കുക. അപ്പോൾ കൗൺസിലിങ്ങിനകത്ത് പല കാര്യവും, ഇറ്റ്സ് എ പ്രോസസ്. കൗൺസിലിംഗ് ഒന്നിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കത്തില്ല. അത് ഒരു കാര്യമായിട്ട് പഠിപ്പിക്കുക എന്ന് പറയാൻ സാധിക്കത്തില്ല, ഉപദേശം എന്ന് പറയാൻ സാധിക്കത്തില്ല. കൗൺസിലിംഗ് ഒരു പ്രോസസ്സാണ്. ഒരു പ്രോസസ്സ് മീൻസ് ഒരു പ്രക്രിയയാണ്. ഓക്കെ, പ്രക്രിയയാണ് കൗൺസിലിംഗ്. ഇറ്റ്സ് എ പ്രോസസ്. ആ പ്രോസസ്സിനകത്ത് എനിക്ക് ഞാൻ കൗൺസിലർ ആ ആളിന്റെ ഭാരത്തിൽ സഹായിപ്പാൻ സന്നദ്ധതയുണ്ട്, താല്പര്യമുണ്ട്, കേൾക്കുവാൻ മനസ്സുണ്ട്, കേട്ട് ഗ്രഹിച്ച് ആ വേണ്ടുന്ന ഉപദേശം കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് എന്താണ്? ഇങ്ങനെ പറയാൻ സാധിക്കും, കൗൺസിലിംഗ് ഈസ് ദി എഫർട്ട് ഓഫ് എ കൺസേൺഡ് ഇൻഡിവിജ്വൽ ഫോർ എ ഡിസ്റ്റർബ് പേഴ്സൺ വിത്ത് എ വ്യൂ ടു ഹെൽപ്പ് ഹിം ടു സോൾവ് ഹിസ് പ്രോബ്ലം ആൻഡ് ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീങ്. അപ്പോൾ കൗൺസിലിംഗ് എന്താ? അങ്ങനെ പറയാം, പറയല വായിക്കാം. കൗൺസിലിംഗ് ഈസ് ദി എഫർട്ട് ഓഫ് എ കൺസേൺഡ് ഇൻഡിവിജ്വൽ. കൗൺസിലിംഗ് എഫർട്ട് ഓഫ് എ കൺസേൺഡ് ഇൻഡിവിജ്വൽ, മറ്റൊരാളിൻ്റെ പ്രശ്നത്തിൽ സഹായിക്കാൻ താല്പര്യവും ചിന്തയും ഭാരവുമുള്ള ഒരു വ്യക്തിയുടെ ശ്രമമാണ്. എന്തിനു വേണ്ടി? ഫോർ എ ഡിസ്റ്റർബ് പേഴ്സൺ വിത്ത് എ വ്യൂ ടു ഹെൽപ്പ് ഹിം സോൾവ് ഹിസ് പ്രോബ്ലം ആൻഡ് ബിക്കം എ ബെറ്റർ ഹ്യൂമൻ. അപ്പോൾ കൗൺസിലിംഗിൽ രണ്ട് മൂന്നാല് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, ഞാനൊരു കൗൺസിലർ ആകണമെങ്കിൽ എനിക്കെന്ത് വേണം? ക്ഷമ വേണം, മറ്റുള്ളവരുടെ പ്രയാസം കേൾക്കാനുള്ള സന്നദ്ധത വേണം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം വേണം, മറ്റുള്ളവരുടെ പ്രയാസം കേൾക്കുമ്പോൾ, പ്രശ്നം കേൾക്കുമ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വേണം, അതിന് ഉചിതമായ മറുപടി പറയാനുള്ള അറിവ് വേണം, പരിജ്ഞാനം വേണം. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് കൗൺസിലിംഗ്. അപ്പോൾ കൗൺസിലിംഗ് ഒരു വലിയ വിപുലമായ വിഷയമാണ്. അതിനകത്ത് ഒരു പ്രയാസമുള്ള വ്യക്തിയുണ്ട്, താല്പര്യമുള്ളൊരു വ്യക്തിത്വം വേറെ ഉണ്ട്, കൗൺസിലറുണ്ട്, അന്യോന്യമുള്ള ഒരു ചർച്ച, കേൾവി, മറുപടി, ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നു. ഇത് ജനറൽ കൗൺസിലിംഗ്. ഞാനൊപ്പിക്കുണ്ടായി നാം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് സഭയ്ക്കകത്ത് ആവശ്യമുള്ള കൗൺസിലിംഗ് സെക്യുലർ കൗൺസിലിംഗ് അല്ല. നമുക്കറിയാം സെക്യുലർ കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ ഇപ്പോൾ ചിന്തിക്കുന്ന പാസ്റ്റർ കൗൺസിലിംഗ് ഉണ്ട്. ഓക്കെ, ഡെഫിനേഷൻ എന്ന് പറയാം, കൗൺസിലിംഗ് ഈസ് ദി എഫർട്ട് ഓഫ് എ കൺസേൺഡ് ഇൻഡിവിജ്വൽ ഫോർ എ ഡിസ്റ്റർബ്ഡ് പേഴ്സൺ വിത്ത് എ വ്യൂ ടു ഹെൽപ്പ് ഹിം ടു സോൾവ് ഹിസ് പ്രോബ്ലം ആൻഡ് ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീങ്. ഇതൊരു സെക്യുലർ ലെവലിലെ ഉണ്ടല്ലോ ഡെഫിനേഷനായി പറഞ്ഞത്. അപ്പോൾ സെക്യുലർ കൗൺസിലിംഗ്, പാസ്റ്റർ കൗൺസിലിംഗ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചോദ്യം, സെക്യുലർ കൗൺസിലിംഗിൽ ഒരു കൗൺസിലറുടെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു പ്രൊഫഷണൽ കൗൺസിലർ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജനറലി സ്പീക്കിംഗ്, തൻ്റെ അടുത്ത് വരുന്ന രോഗി, അത് മനോരോഗി ആയിരിക്കാം, ഡിസ്റ്റർബ്ഡ് പേഴ്സൺ ആയിരിക്കാം, എന്തൊക്കെയോ മാനസിക സംഘർഷമുള്ള ആ വ്യക്തി, അദ്ദേഹത്തിന് ഒരു ആശ്വാസം കൊടുക്കും അല്ലേ? സെക്യുലർ കൗൺസിലർ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തൻ്റെ മുൻപിൽ വരുന്ന മാനസിക സംഘർഷമുള്ള വ്യക്തിക്ക് മനസ്സിന് ചില ആശ്വാസം കൊടുക്കുക, പിരിമുറുക്കം മാറ്റുക, സമാധാനം കൊടുക്കുക, അല്പം എന്താ പറഞ്ഞു വൈകാരിക പ്രശ്നം, ഇമോഷണൽ പ്രോബ്ലംസ് ഉള്ള അവർക്ക് ആശ്വാസം കൊടുക്കുക, അതാണ് ആരുടെ ലക്ഷ്യം. അതിൽ കൂടുതൽ ലക്ഷ്യമുണ്ട് അവർക്ക്, അതിൽക്കൊരു ലക്ഷ്യമില്ല. എന്നാൽ പാസ്റ്ററൽ കൗൺസിലർ, ഒരു എൽഡർ, ഒരു പാസ്റ്റർ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? അവിടെ കണ്ട് അവസാനിക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു സഹോദരന് ആശ്വാസം കൊടുക്കുക, അല്ലെങ്കിൽ മാനസികമായ സംഘർഷം മാറ്റിക്കൊടുക്കുക എന്നതിൽ അവസാനിക്കുന്നില്ല. പിന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഡിഫറൻസ്. പാസ്റ്ററൽ കൗൺസിലിംഗിൽ കേവലം മറ്റൊരാളിൻ്റെ സങ്കടവും സംഘർഷവും കേട്ട് സമാധാന വാക്ക് പറഞ്ഞ് ആശ്വാസം പറയുക മാത്രമല്ല, പിന്നെ അവരെ ഒന്ന് അവർക്കൊരു ഒരു മാനസികമായ ഹെൽപ്പ് ദം ടു ഫീൽ ഫ്രീ ആ ഒരു അവസ്ഥയിലാക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിയെ രക്ഷിക്കപ്പെടുക, ദൈവവചനപ്രകാരം ആത്മീയമായിട്ട് വളരുക. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അവർ രക്ഷിക്കപ്പെടുക എന്നുള്ളതും, അവർ കർത്താവിനെ അറിയുക എന്നുള്ളതും, ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച്, കൂടുതൽ ശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുക, അതാണ് ദൈവിക പ്ലാൻ. ആ പ്ലാനാണ് നമ്മുടേത്. അപ്പോൾ ക്രിസ്ത്യൻ കൗൺസിലിംഗ്, അപ്പോൾ പാസ്റ്റർ കൗൺസിലിംഗ്, അപ്പോൾ ബിബ്ലിക്കൽ കൗൺസിലിംഗ്, അതിൻ്റെ ലക്ഷ്യം കേവലം ഇമോഷണൽ പ്രോബ്ലംസിന് പരിഹാരം കൊടുക്കുക എന്നുള്ളതല്ല. ചില ക്രിസ്ത്യൻ പ്രീച്ചേഴ്സ് ചെയ്യാറുണ്ട് അങ്ങനെ അല്ലേ, ചെയ്യാറാത്മായ ഡോണ്ട് വറി മൈ ബ്രദർ, ആ വാക്ക് നല്ലതാണ്, പക്ഷെ ഒരാളെ വറി മാത്രം മാറ്റിയാൽ പോരാ, വചനമനുസരിക്കണമെന്ന് പറയണം, ഈ വചനപ്രകാരം ജീവിക്കണമെന്ന് പറയണം, ഈ വചനപ്രകാരം രക്ഷിക്കപ്പെട്ട് വചനപ്രകാരം ശുദ്ധീകരണം പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ ഹിതത്തിനും അവന്റെ സ്വഭാവത്തിനും അനുരൂപപ്പെടണം. അതുവരെയാണ് നമ്മുടെ കൗൺസിലിംഗ്. അതാണ് നമ്മുടെ കൗൺസിലിംഗിന്റെ ലക്ഷ്യം. വളരെ മൂന്നാല് പോയിന്റായിട്ട് പെട്ടെന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെ പറയാം, സമ്മറൈസ് ചെയ്ത ക്രിസ്ത്യൻ കൗൺസിലിംഗ് അല്ലെങ്കിൽ പാസ്റ്റർ കൗൺസിലിംഗിന്റെ മീനിങ് അഥവാ ലക്ഷ്യം ഇങ്ങനെ ക്രിസ്തുന്ന് വായിച്ച് കേൾപ്പിക്കാം. സമ്മറൈസ്ഡ് പോയിന്റ്സ് ആയിട്ട്, നമ്പർ 1, ഹെൽപ് കൗൺസിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോസ് ഓഫ് ഹിസ് പ്രോബ്ലംസ് ആൻഡ് ബിബ്ലിക്കൽ മെത്തേഡ് ഓഫ് ഹാൻഡ്ലിംഗ് ദ. ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, പാസ്റ്ററൽ കൗൺസിലിംഗിന്റെ ലക്ഷ്യം എന്താ? നടന്നു വന്ന മൈക്കിൽ പോലെ പാസ്റ്ററൽ കൗൺസിലിംഗിന്റെ ലക്ഷ്യം എന്താ? അപ്പോൾ മൂന്നാല് പോയിന്റ് പറയാം പെട്ടെന്ന്. പാസ്റ്ററൽ കൗൺസിലിംഗിന്റെ ലക്ഷ്യം, അത് ഇൻവോൾവ് ആയ കാര്യങ്ങൾ ഓൾറെഡി സൂചിപ്പിച്ചതൊരു പ്രോസസ്സാണ്. പാസ്റ്ററൽ കൗൺസിലിംഗിലെ പ്രോസസ്സിൽ നാം ലക്ഷ്യമിടുന്നത് എന്തെല്ലാമാണ്? നമ്പർ 1, ടു ഹെൽപ് കൗൺസിലി ടു അണ്ടർസ്റ്റാൻഡ് ദ കോസ് ഓഫ് ഹിസ് പ്രോബ്ലംസ് and biblical methods of handling them. പറയാം, അതിനകത്ത് പറയാം. നമ്മുടെ ഒന്നാമത്തെ പടി അല്ലെ, ഒന്നാമത്തെ ലക്ഷ്യം, നമ്മുടെ മുൻപിൽ വരുന്ന വ്യക്തി അവൻ്റെ പ്രയാസവും പ്രശ്നവും എന്തായാലും അതിൻ്റെ കാരണം എന്താണ് എന്നവനെ ബോധ്യപ്പെടുത്തുക. ബോധ്യപ്പെടുത്തി ദൈവവചനപ്രകാരം ആ പ്രോബ്ലത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ ജോലി. പാസ്റ്റർ കൗൺസിലിംഗിൽ എൽഡേഴ്സ് ഓർ പാസ്റ്റേഴ്സ് കൗൺസിൽ ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ പ്രയാസമോ സംഘർഷമോ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി വരുമ്പോൾ നമ്മുടെ കടമ എന്താണ്? നമ്മുടെ ജോലി എന്താ? ആ ആളിൻ്റെ റിയൽ പ്രോബ്ലം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. ആ ആള് അനുഭവിക്കുന്ന പ്രോബ്ലത്തിന്റെ റൂട്ട് കോസ്, എന്ത് കാരണം കൊണ്ടാണ് നിനക്ക് ഈ പ്രോബ്ലം ഉള്ളത്, എന്ത് കാരണമാണ് നിന്റെ പ്രശ്നത്തിന് പിറകിൽ എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയും ആ പ്രശ്നത്തെ ബിബ്ലിക്കൽ സപ്പോർട്ട് ചെയ്ത് വചനപ്രകാരം ആ പ്രോബ്ലം എന്താണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പഠിപ്പിച്ചു. സെക്യുലർ കൗൺസിലേഴ്സിന്റെ മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം നമുക്കറിയാം, ഈ മാസികയിലൊക്കെ വരത്തില്ലേ മനഃശാസ്ത്രജ്ഞന്റെ മറുപടി, ഇതുപോലെ വിദ്വാന്മാരല്ലേ എല്ലാത്തിനും ഒരേ മറുപടിയാണ്. നീ വിശ്വസിക്കാതെ വാക്ക, നീ വിശ്വസിക്കുക, അതിന് പിന്നെ ആ ഭാഗം വരും ഞാൻ വരും. ബിലീവ് ഇൻ യുവർ സെൽഫ്, അല്ല അവരുടെ വാക്ക്, ബിലീവ് ഇൻ യുവർ സെൽഫ്, നിന്റെ മൈൻഡിലായല്ലേ, നീ ഞാൻ വിശ്വസിച്ചാൽ മതി. വിഷമിക്കണ്ട, എങ്ങനെയാ വിഷമിക്കേണ്ടത്? നമ്മുടെ ലക്ഷ്യം അതല്ല. നമുക്കിങ്ങനെ ആരെല്ലാം പ്രയാസമാകും, സാരമല്ല വേറെ എല്ലാ ദൈവമെല്ലാം പരിഹരിക്കും, അതല്ല ആൻസർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ആ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ വാക്കുകൾ കേട്ട് ആ വ്യക്തിയുടെ പ്രോബ്ലംസ് എന്തുകൊണ്ടുണ്ടായിരിക്കുന്നു, തൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്കുള്ള യഥാർത്ഥമായ കാരണം എന്താണെന്ന് നാം മനസ്സിലാക്കി കണ്ടുപിടിച്ച് പറഞ്ഞു മനസ്സിലാക്കാം. ഇത് പെട്ടെന്ന് തീർത്തില്ല, അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഈ പ്രോബ്ലത്തെ ബൈബിൾ പ്രകാരം ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ജോലി നമ്മുടെ. അതൊന്നാം ഭാഗം. മാത്രമല്ല അവിടെ ഒന്നും തീരുന്നില്ല. എൻ്റെ അടുക്കൽ ഒരാൾ വരുന്നു പ്രോബ്ലംസുമായിട്ട്, ആസ് എ പാസ്റ്റർ കൗൺസിലർ എൻ്റെ ജോലി അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസിൻ്റെ റൂട്ട് കോസ് പറഞ്ഞിട്ട് ഇത് ഇന്ന ഇന്ന കാരണത്താ ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് വിട്ടാൽ പോരാ. പിന്നെ ഇത് പരിഹാരമായിട്ട് ഇന്ന ഇന്ന പോലെ വേണം ജീവിക്കുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ. നിന്റെ റിയാക്ഷൻ ഇന്ന ഇന്ന പോലെ ആയിരിക്കണം. ഈ ജീവിത ഈ തരത്തിലുള്ള ഈ രീതിയിലുള്ളതായ അനുഭവങ്ങളുടെ മുൻപിൽ നിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണം എന്ന് നാം ബൈബിളിൽ നിന്നും കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ താനത് മനസ്സിലാക്കി സ്വാഭാവികമായി ബൈബിൾ അടിസ്ഥാനത്തിലുള്ള റെസ്പോൺസ് ചെയ്യുവാൻ അവനെ പ്രാപ്തനാക്കാം. ഞാൻ സ്വാഭാവികം പറയുമ്പോൾ തനിക്ക് ഇപ്പോൾ സപ്പോസ് മനസ്സിൽ വലിയൊരു നിരാശ വരും, എന്തായാലും ഏതെങ്കിലും പരീക്ഷയിൽ തോറ്റുപോയി, വലിയൊരു സംഘർഷമാണ് അല്ലേ. ഇന്നലെ ചില കുട്ടികളൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഇന്നലെ ഉച്ച വരെ അല്ലേ, അറിഞ്ഞില്ല, വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആ ഡിസ്റ്റർബ്ഡ് ആയ കുട്ടിയെ ഇങ്ങനെയുള്ള സംഘർഷ മനസ്സ അനുഭവം വരുമ്പം എങ്ങനെയാണ് വചനപ്രകാരം പ്രതികരിക്കേണ്ടത് അത് പറഞ്ഞു കൊടുക്കുകയും ആ സ്വാഭാവികമായി അങ്ങനെ പ്രതികരിക്കുവാനായി പ്രാപ്തരാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. മനസ്സിലായോ? അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിച്ചാൽ, ഹെൽപ് കൗൺസിലി ടു ബിക്കം കംഫർട്ടബിൾ വിത്ത് എ ബിബ്ലിക്കൽ റെസ്പോൺസ് പാറ്റേൺ ആൻഡ് പ്രാക്ടീസ് ഓട്ടോമാറ്റിക്കലി. സെക്കൻഡ് എന്നോട് പറയാം, ഹെൽപ് കൗൺസിലി ടു ബിക്കം കംഫർട്ടബിൾ വിത്ത് എ ബിബ്ലിക്കൽ റെസ്പോൺസ്. ബിബ്ലിക്കൽ റെസ്പോൺസ് മീൻസ് എന്ത് തരത്തിലുള്ള ജീവിത അനുഭവമാണെങ്കിലും വചനപ്രകാരമുള്ളൊരു റെസ്പോൺസ്, ഒരു പ്രതികരണം ചെയ്യുവാനായിട്ട് നാം കൗൺസിലിയെ ഹെൽപ്പ് ചെയ്യണം, പഠിപ്പിക്കണം. ആ റെസ്പോൺസ് എങ്ങനെ ഉണ്ടാകണം? നിരാശ വന്നു കഴിഞ്ഞിട്ട് ബൈബിൾ എടുത്തു നോക്കണം, നിരാശ വരുമ്പോൾ എന്ത് ചെയ്യണ്ടേ? അങ്ങനല്ല, ആ നിരാശയുടെ അനുഭവം വരുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ സ്വതവേ വരണമെന്ത്? കർത്താവ് സിംഹാസനസ്ഥനാണ്, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, അവനെ കുറിച്ച് യോജന ഒരു പദ്ധതി ഉണ്ട്, അവന് ഇഷ്ടത്തിന് വിരുദ്ധം സംഭവിക്കുകയില്ല. ഈ വിചാരങ്ങൾ വേഗം സ്വാഭാവികമായി മനസ്സിൽ വരുവാൻ നമ്മളാ കൗൺസിലിയെ ഹെൽപ്പ് ചെയ്യണം, പഠിപ്പിക്കണം. അപ്പോൾ അത് രണ്ടാം കാര്യം, ഒരു നമ്മുടെ ക്രിസ്ത്യൻ കൗൺസിലിംഗ്, പാസ്റ്റർ കൗൺസിലിംഗിൽ ഇൻവോൾവ് ആയ കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്താണ് പാസ്റ്റർ കൗൺസിലിംഗ്? ചുമ്മാ എന്തെങ്കിലും കേട്ട് പറഞ്ഞ് സാറമല്ലോ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാ പോരാ. അവൻ്റെ റൂട്ട് കോസ്, പ്രോബ്ലംസിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് വചനപ്രകാരം അത് കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് ബോധ്യമാക്കണം, വചനപ്രകാരം ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ പ്രോബ്ലംസിൻ്റെ കാരണങ്ങൾ. രണ്ടാമതായിട്ട്, ഈ നിലയിലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് വചനപ്രകാരം? അത് വചനത്തിൽ നിന്നും കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാണിച്ചു കൊടുത്താൽ മാത്രം പോരാ, സ്വാഭാവികമായി വചനപ്രകാരമുള്ള റെസ്പോൺസ് അവനിൽ ഉണ്ടാകുവാനെ ഹെൽപ്പ് ചെയ്യണം. നമ്പർ 3 അല്ലേ, ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയം എന്താ? ബിബ്ലിക്കൽ കൗൺസിലിംഗിലെ അല്ലെങ്കിൽ പാസ്റ്ററൽ കൗൺസിലിംഗിലെ പ്രോസസ്, ഇത് ജസ്റ്റ് ആ മീനിങ് ഓഫ് പാസ്റ്ററൽ കൗൺസിലിംഗിൽ പറഞ്ഞിരിക്കുക, ആ റിയൽ പ്രോസസ് വേറെയാ, എലബറേറ്റായിട്ട് പിന്നെ പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ, ഹെൽപ് കൗൺസിലിംഗ് ടു മേക്ക് ഹിം സ്റ്റേറ്റ് സ്പെസിഫിക്ക് ഹൗ. നമ്മുടെ മുൻപിൽ ഒരു വ്യക്തി വരുന്നു പ്രോബ്ലംസുമായിട്ട്. ആ വ്യക്തിയുടെ പ്രോബ്ലംസിൻ്റെ, പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് നാം മനസ്സിലാക്കി കാണിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് ബോധ്യമായി. ഇനിയും അങ്ങനെയുള്ള അനുഭവം വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് മനസ്സിലായി. അടുത്ത് കഴിഞ്ഞിട്ട് ആ വ്യക്തി തന്നെ പറയണം, എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന ചേഞ്ചസ് ഉണ്ടായി എന്ന് പറയുവാൻ പ്രാപ്തരാക്കണം. ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നു, ഞാനിപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയുവാനായിട്ട് ആ വ്യക്തിക്ക് പ്രാപ്തരാക്കുന്ന, സഹായിക്കുന്ന, അങ്ങനെ ആ പ്രാപ്തി ലഭിക്കുവാൻ സഹായിക്കുന്നതും ഈ ബിബ്ലിക്കൽ കൗൺസിലിംഗിലെ പ്രോസസ്സിൽ പെടുന്നു. ഹെൽപ്പ് കൗൺസിലി ടു മേക്ക് ഹിം സ്റ്റേറ്റ് സ്പെസിഫിക്കലി ഹൗ ഹി ഹാസ് ചേഞ്ച്ഡ് ഹി ഓർ ഷി. നമ്പർ 4, ഹെൽപ്പ് കൗൺസിലി ടു മേക്ക് ഹിം സ്റ്റേ സക്സസ്ഫുൾ ഈവൻ വെൻ ഹെൽപ്പ് കൗൺസിലി ടു മേക്ക് ഹിം സ്റ്റേ സക്സസ്ഫുൾ. ഹെൽപ്പ് കൗൺസിലി ടു സ്റ്റേ സക്സസ്ഫുൾ ഈവൻ വെൻ അതേഷ് ടെസ്റ്റ്. പ്രോബ്ലമായിട്ട് വന്നു, ആളുടെ പ്രശ്നത്തിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി, അത് മനസ്സിലായി, എങ്ങനെയാണ് വചനപ്രകാരം പ്രതികരിക്കേണ്ടെന്ന് മനസ്സിലായി, ചേഞ്ച് ഉണ്ടായി ജീവിതത്തിൽ. ആ ചേഞ്ചിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനും തന്നെ ശക്തീകരണം എന്ത്? അവനെ ഒന്ന് പരീക്ഷിക്കുവാനായി, അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുവാനായിട്ട് ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുമ്പോഴും അവനുണ്ടായ മാറ്റത്തിൽ നിലനിൽക്കുവാൻ എന്ത് ചെയ്യണം? അവനെ ശക്തീകരിക്കണം. നമ്മുടെ മുൻപിൽ വന്ന വ്യക്തി, പ്രയാസവും പ്രോബ്ലവും ഉള്ള വ്യക്തി, ആ വ്യക്തി തനിക്ക് ലഭിച്ച മാറ്റത്തിൽ എന്ത് ചെയ്യണം? തുടരണം. ആ മാറ്റത്തിൽ തുടരുവാൻ അവനെ അവസാനമായിട്ട്. അപ്പൊ 4 കാര്യം പറഞ്ഞു. ആർക്ക് പറയും 4 കാര്യം? ഒന്ന് പറഞ്ഞ വേഗം. ഈ 4 കാര്യം പറഞ്ഞു, ഒന്ന് സൂചിപ്പിക്കാം. കൗൺസിലിംഗ്, ബിബ്ലിക്കൽ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരിക്കുന്ന കാര്യങ്ങൾ, റൂട്ട് കോസ് ഓഫ് ഹിസ് പ്രോബ്ലംസ് അല്ലേ. ഓക്കെ, നമ്പർ 2, ഓക്കെ, ബിബ്ലിക്കൽ റെസ്പോൺസ്, ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് വചനപ്രകാരം പ്രതികരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക. നമ്പർ 3, വെരി ക്ലിയർ, സ്പെസിഫിക്കലി ആ കൗൺസിലിൽ പറയണം, ഇന്നേന്ന നിലയിൽ എനിക്ക് ചേഞ്ചസ് ഉണ്ടായി എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ സഹായിക്കുന്നു. പിന്നെ 4th, ക്ലിയർ ആയില്ല. 4th, ഇദ്ദേഹം ഇങ്ങനെ സാക്ഷിയൊക്കെ പറയുമല്ലോ, അയ്യോ എൻ്റെ ജീവിതം ഭയങ്കര നിരാശാജനകമായിരുന്നു, എന്നാൽ ഇതുപോലെ ദൈവവചന പ്രകാരം എനിക്ക് ആശ്വാസം ലഭിച്ചു, എൻ്റെ പ്രയാസം എൻ്റെ നിരാശയ്ക്കുള്ള കാരണം ഇന്ന് തന്നതായിരുന്നു, എനിക്ക് വലിയ മാറ്റമൊക്കെ ഉണ്ടായെന്ന് സന്തോഷിച്ചൊക്കെ ഇന്ന് പോകുമ്പം മറ്റേ കക്ഷി എന്നാ ഇതിനെന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. ആരാ? പരീക്ഷകൻ വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കും. ഈ സാക്ഷ്യം എന്തും നിലനിൽക്കണ്ടായ ആ കിട്ടിയതായ റെസ്റ്റോറേഷൻ, അല്ലെങ്കിൽ ആ ഒരു പീസ് ഓഫ് മൈൻഡ്, ആ ഒരു സമാധാനം, ആ ഒരു റെസ്പോൺസ് പാറ്റേൺ, നിരാശ വരുമ്പോൾ, പരീക്ഷ വരുമ്പോൾ വചനപ്രകാരം റെസ്പോണ്ട് ചെയ്ത് ആത്മീയമായിട്ട് നിൽക്കുന്ന ആ നിലനിൽപ്പ് തുടരണം. സ്റ്റേ ഫെയ്ത്ത്ഫുള്ളി, സക്സസ്ഫുള്ളി. അതിനും നമ്മളവരെ അവസാനമായിട്ട് കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ കൗൺസിലിങ്ങിനും ആരായിട്ട് മാറണം? കൗൺസിലറായിട്ട്. ഓരോ കൗൺസിലിയും കൗൺസിലറായിട്ട് മാറണം. ഈ പ്രയാസവും സംഘർഷവും ഉള്ള വ്യക്തി നാളെ മറ്റൊരാളിൻ്റെ പ്രയാസവും സംഘർഷവും ദൂരീകരിക്കുന്ന വ്യക്തിയായിട്ട്. അപ്പോൾ ഇതാണ് കൗൺസിലിങ്ങിലെ ചില പ്രോസസ്സ്. അല്ലെങ്കിൽ ബിബ്ലിക്കൽ കൗൺസിലിങ്ങിലാണ്. സെക്യുലർ കൗൺസിലിങ്ങോട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. ഇത്രയും തീരുമ്പോഴാണ് നമ്മൾ മുൻപിൽ വന്ന സംഘർഷമുള്ള വ്യക്തി മറ്റൊരാളിൻ്റെ പ്രയാസം പരിഹരിക്കാൻ പ്രാപ്തനാകുന്ന സമയത്താണ് നമ്മുടെ കൗൺസിലിംഗ് എഫേർട്ടെല്ലാം. ഓക്കെ, ഇത്ര ചിന്തിച്ചത് കൗൺസിലിങ്ങിൻ്റെ മീനിങ് മീനിങ് ഓഫ് പാസ്റ്റർ കൗൺസിലിംഗ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് മൂന്നാം. ഇത് ഡൗട്ടുണ്ടോ? ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? എനി ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് പാസ്റ്റർ കൗൺസിലിംഗ്? അതിൻ്റെ മീനിങ് നാം ചിന്തിക്കുക. ദ മീനിങ് ഓഫ് പാസ്റ്റർ. ഓക്കെ, അടുത്ത അരമണിക്കൂർ നമ്മൾ മുൻപിലുണ്ട് കുറഞ്ഞ പക്ഷം. അടുത്ത ടോപ്പിക്, ദി ഇമ്പോർട്ടൻസ് ഓഫ് കൗൺസ്. ദി ഇമ്പോർട്ടൻസ് ഓഫ് കൗൺസ്. നാല് കാര്യങ്ങൾ, റീസൺസ് ഉണ്ട്, നാല് കാരണങ്ങൾ. ഓ, നാലല്ല, അഞ്ച് കാരണം. റഫയർ റീസൺസ്. എന്തുകൊണ്ട് കൗൺസിലിംഗ് വളരെ അത്യാവശ്യമുള്ള കാര്യം? സഭയിൽ സഭാ ശുശ്രൂഷകന്മാരാണെങ്കിലും അല്ല, പ്രാപ്തിയുള്ള മെച്യുവേർഡ് വിശ്വാസികളാണെങ്കിലും ഒരാൾ മറ്റൊരാളോ മറ്റൊരാൾക്ക് വേണ്ടി ഈ നിലയിൽ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? ഇദ്ദേഹം എന്താ പഠിപ്പിക്കുന്നത്? ദേവദാസന്മാരുടെ ജോലി കൗൺസിലിംഗ് ആണ്, അതുപോലെ മനഃശാസ്ത്രജ്ഞരും ചെയ്യേണ്ട ജോലിയില്ല. അങ്ങനെ പറഞ്ഞത് കണ്ടേക്കാം, എനിക്കറിയത്തില്ല. ഇത് പുള്ളി വന്ന് സൈക്കോളജിയൊക്കെ പഠിപ്പിച്ചു, അങ്ങനൊന്നുമല്ല. വിശദമായിട്ട് സ്ലോലി പോകാൻ നോക്കാം. കൗൺസിലിംഗ് എന്ത് കാരണത്താൽ ആവശ്യം? ഏറ്റവും പ്രധാനമായിട്ട് കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ആവശ്യകത കാണിക്കുന്ന ഒരു റിയാലിറ്റി, ഒരു കാര്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം. ഉൽപ്പത്തി പുസ്തകം ബൈബിളിൻ്റെ ആദ്യം തന്നെ വായിക്കുന്ന കാര്യം എന്താണ്? മൂന്നിൻ്റെ, യഹോവയായ ദൈവം മനുഷ്യനെ നീ എവിടെയെന്ന് ചോദിച്ചു. നോക്ക് ആറിൻ്റെ ഒൻപത്, സോറി ആറിൻ്റെ മൂന്ന്. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ദൈവവചനം ആരംഭം മുതൽ അവസാനം വരെ കാണുന്ന കാര്യം കൗൺസിലിംഗ് ദൈവത്തിൻ്റെ തന്നെ ഒരു ഭാരം, ഡിവൈൻ കൺസേൺ, ഡിവൈൻ കൺസേൺ. ദ ഫൈവ് റീസൺസ് വൈ കൗൺസിലിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഇറ്റ്സ് ഡിവൈൻ കൺസേൺ. ദൈവീകമായൊരു ഭാരമാണ്, ദൈവത്തിൻ്റെ ചിന്തയാണ്, ദൈവത്തിൻ്റെ ഭാരമാണ്. നാം വായിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം വീണുപോയ മനുഷ്യനെ തേടി അന്വേഷിച്ചു വരുന്നു. ആദാമേ, എന്തപ്പോ വീണുപോയ മനുഷ്യനെ ഉപേക്ഷിച്ചില്ല ദൈവം, പിന്നെ വീണുപോയ മനുഷ്യനെ തേടി വരികയും അവനെ എഴുന്നേൽപ്പിക്കുവാൻ, അവനെ വീണ്ടെടുക്കുവാൻ ദൈവം കാര്യങ്ങൾ ചെയ്തു. സദാ വാദിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം വാദിച്ചുകൊണ്ടിരിക്കുന്നവനാണ് മനുഷ്യനുമായിട്ട്. സങ്കീർത്തനം 73:24 വായിക്കുന്നത് ദൈവം എന്ത് ചെയ്യുന്നു? അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ എൻ്റെ തൻ്റെ ആലോചന തന്നെ നടത്തും അല്ലേ? എനിക്കാരുള്ളൂ സ്വർഗത്തിൽ. സാം 73:24 73:24 വാക്യത്തിൽ ഒക്കെ പരിചയമുള്ള വാക്യമാണ്. നാ നിന്റെ നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ശ്രീ ദൈവം പിതാവായ ദൈവത്തിൻ്റെ തന്നെ ചിന്തയും ഭാരവുമാണെന്ത്? ഓരോരുത്തരുടെയും കൈക്ക് പിടിക്കുക, ആലോചന പറഞ്ഞ് കൊടുക്കുക. കൗൺസിലിംഗ് അത് ഇംഗ്ലീഷ് കൗൺസിലിംഗ്, കൗൺസിൽ വാക്കാം. ഓക്കെ, ദൈവത്തിൻ്റെ തന്നെ നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് തന്നെ വായിക്കുന്ന വാക്ക്, അവൻ്റെ പേര് തന്നെ എന്താ? വണ്ടർഫുൾ കൗൺസിൽ. ഇസ് വണ്ടർഫുൾ ഈസ് കൗൺസിൽ, അത്ഭുത മന്ത്രി. നമ്മൾ കർത്താവ് മന്ത്രിയാണ്, അവൻ കൗൺസിലറാണ്, അവൻ ആലോചന കൊടുക്കുന്നവനാണ്. ഈ കൗൺസിലർ എന്നുള്ള വാക്ക് അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ ചേർന്നുള്ള വാക്കായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് മറ്റൊരു കാര്യസ്ഥൻ നയിക്കൂല, കാര്യസ്ഥൻ, ഹെൽപ്പർ, അത് സെയിം ഐഡിയ ആണ്, സെയിം ഐഡിയ. എന്ത് ഫാരിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? പാരാക്ലേറ്റസ്, ഹെൽപ്പർ, ടു സ്റ്റാൻഡ് അലോങ് സൈഡ്, കൂടെ ചേർന്ന് നിൽക്കുക, സമീപത്ത് നിൽക്കുക, ബുദ്ധി ഉപദേശം പറഞ്ഞു കൊടുക്കുക. ആ ജോലി ആരുടേതാ? പരിശുദ്ധാത്മാവിന്റെ. പിതാവായ ദൈവം മനുഷ്യനെ നിർമ്മിച്ച കാലം മുതൽ കൗൺസിലറാണ്, കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അവൻ കൗൺസിലർ, അവന്റെ പേര് പോലും കൗൺസിലർ എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ജോലി എന്താണ്? നമ്മോടൊപ്പം നിൽക്കുക. അനദർ കാര്യ, അനദർ കംഫർട്ടർ, ഹെൽപ്പർ, വൺ ഹു വിൽ സ്റ്റാൻഡ് അലോങ് വിത്ത് അസ്. നമ്മോടൊപ്പം നിന്ന് ബുദ്ധിപദേശം തരുന്ന ജോലി പരിശുദ്ധാത്മാവിൻ്റെതാണ്. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അതേ വാക്ക ഉദ്ദേശിക്കുന്ന 1 John 2:1-2 നമുക്ക് വേണ്ടി അഡ്വക്കേറ്റാണ് അവൻ, കാര്യസ്ഥനാണ്, പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിക്കുകയാണ്. ദൈവത്തിന്റെ വചനവും ഇത് മൊത്തം എന്താ? നമുക്ക് ബുദ്ധിപദേശം തരുന്ന വാക്കുകളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കാണിക്കുന്നത് ദൈവത്തിന്റെ, ത്രിയേക ദൈവത്തിന്റെ ചിന്തയിലും വിചാരത്തിലും പെട്ട കാര്യമാണ്. എന്ത് എന്ത് പിതാവാക്യ ത്രിയേക ദൈവത്തിന്റെ ചിന്തയാണ്. ഇവിടെ നമുക്ക് വേറൊരു ആശ്വാസ വാക്കുണ്ട്, ഇവിടെ നിന്ന് ആശ്വാസ ആശയമാണ്. ഓക്കെ, ഇവിടെ നിന്ന് ലഭിക്കുന്ന ആശയം ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഭാരം കേൾക്കാൻ ആരുമില്ലെങ്കിലും, എനിക്കൊരു ആശ്വാസം തരാൻ ആരുമില്ലെങ്കിലും, എന്റെ ആ പ്രയാസങ്ങളുടെ റിയാലിറ്റി എന്നോട് സിമ്പതൈസ് ചെയ്ത് മനസ്സിലാക്കുവാൻ ആരുമില്ലെങ്കിലും ആരുണ്ട്? ബെസ്റ്റ് കൗൺസിലറായിട്ട് പിതാവായ ദൈവമുണ്ട്, പുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അവന്റെ വചനമുണ്ട്. നമ്മെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മെ നാം എല്ലാം അനുഭവിക്കുന്ന കാര്യം ഒരു കൗൺസിലറെ കിട്ടാൻ വലിയ പാടാണ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് മനസ്സിലാക്കും, ഒരു കൗൺസിലറുടെ ക്വാളിറ്റി മനസ്സിലാക്കും, യോഗ്യതകൾ മനസ്സിലാക്കും. നമുക്ക് പറയാറില്ലേ, എന്നെ അവർ മനസ്സിലാക്കുന്നത്, എൻ്റെ റിയൽ മോട്ടീവ് അവർ മനസ്സിലാക്കുന്നില്ല, എൻ്റെ റിയാലിറ്റി അവർ അറിയുന്നില്ല. വലിയ പാടാണ്. ഞാൻ നിങ്ങളുടെ ഹൃദയം അറിയത്തില്ല, മനസ്സിലാക്കാം. പക്ഷെ ആരെ അറിയുന്നു? ദൈവം അറിയുന്നു. അതൊരാശ്വാസമാണ്. നമുക്കൊരു നല്ല കൗൺസിലറുണ്ട്, അത് നമുക്കൊരു സമാധാനമാണ്, ആശ്വാസമാണ്. നമ്മുടെ ഈ നേരത്തെ സൂചിപ്പിച്ചതായ നമ്മുടെ റൂട്ട് പ്രോബ്ലംസിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കും, അതിന്റെ റിയൽ സെൻസിൽ മനസ്സിലാക്കും, അതിന് പരിഹാരം നമുക്ക് തരും, ബുദ്ധിപദേശം തരും, കൈപിടിച്ച് നടത്തും, ആലോചന തരും, വിടാതെ ഉപേക്ഷിക്കാതെ. അതെത്രയോ ആശ്വാസം തരുന്നതായ കാര്യമാണ്. അപ്പോൾ കൗൺസിലിംഗ് പിതാവായ ദൈവത്തിന്റെ, പ്രിയേക ദൈവത്തിന്റെ ഭാരത്തിൽപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും കൗൺസിലിംഗിന് ഓരോ ഉത്തരവാദിത്വവും എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി മറ്റൊന്ന്, ഇതിന് മുൻപ് സൂചിപ്പിച്ച ചില വാക്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് വായിക്കാമോ? Romans 15:1. റോമർ 15:1. മറ്റൊരു കാരണം വേഗം കിട്ടിയ വാക്യം ജസ്റ്റ് ഒന്ന് വായിച്ചു.
എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം.
ശക്തരായ നാം പിന്നെ അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. അതൊരു വചനത്തിന്റെ എന്താ പറയുക, പ്രബോധനമാണ്. മറ്റൊരു വാക്യം കൂടെ വായിച്ചേ, 1 Thessalonians 4:18. അത് വാക്യം നമുക്കറിയാം. ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. അനേക വാക്യങ്ങളുണ്ട്. ഗലാത്യർ 6:1-2.
സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കുക.
ആരെങ്കിലും വീണുപോയ സഹോദരന്മാരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. അനേക വാക്യങ്ങൾ നാം വായിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനയാണ് എന്ത്? വിശ്വാസികൾ അന്യോന്യം മറ്റൊരാളെ സഹായിക്കണം, താങ്ങണം, ആശ്വസിപ്പിക്കണം, അവരുടെ ഭാരം ചുമക്കണം, അവർക്ക് ബുദ്ധിപദേശം കൊടുക്കണം. ഇത് വചനത്തിലെ കമാൻഡാണ്. അപ്പോൾ രണ്ടാമത്തേത്, ഒന്ന് ഡിവൈൻ കൺസേൺ, രണ്ടാമത്തെ ഡിവൈൻ കമാൻഡ്, ദൈവിക കൽപ്പനയാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ സഭയിൽ പ്രയാസമുള്ള, ഒരുപക്ഷെ മാനസിക സംഘർഷമായിരിക്കാം, കുടുംബ പ്രോബ്ലമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അതിനെ കണ്ടിട്ട് അവഗണിച്ച് കളഞ്ഞാൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ രക്തം തുറന്ന ഒരു അനുസരണക്കേടാണ്. മനസ്സിലായില്ല? മാനസിക സംഘർഷമുള്ള, കഴിഞ്ഞ ആഴ്ച വരെയും ഭയങ്കര സന്തോഷമുള്ളതായ മുഖത്തിന്റെ ഉടമ, കൊടുന്നനവെ മ്ലാനമായി, ആരോടും മിണ്ടുന്നില്ല, പുറകിലങ്ങ് കുഴിഞ്ഞിരിക്കുക, ഇത് കണ്ട ശേഷവും നമ്മള് ഓ ഉള്ളി കുനിയോ നൂറ് അമ്മക്കന്നെ അപ്പം വേണേ കഴിച്ചിട്ട് പോകും, ഓർഡർ കഴിച്ചിട്ടിട്ട് പോകും എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അപരാധമാണ്, തെറ്റാണ്. കാരണം മുഖം കുനിഞ്ഞിരിക്കുന്നു, മുഖം ആണമായിരിക്കുന്നു, സന്തോഷമില്ലാത്ത മുഖത്തിൽ കാണുമ്പോൾ അവരോട് എന്താ പ്രോബ്ലം എന്ന് പോയി ആ വീട് ചോദിക്കുകയോ ആ വ്യക്തിയോട് പേഴ്സണലി ചോദിക്കുക ചെയ്യാതെ അദ്ദേഹത്തിന് ആശ്വാസമോ സമാധാനമോ കൊടുക്കാൻ കൊണ്ട് ശ്രമിക്കാതെ കൗൺസിലിംഗ് ചെയ്യാതിരുന്നാൽ ഈ വചനപ്രകാരം അനുസരണക്കേടാണ്. അശക്തരാൽ നിങ്ങൾ അശക്തരുടെ ബലഹീനത ചുമക്കണം. നിങ്ങൾ അതാസ്ഥാനപ്പെടുത്തുന്ന ആരെ വീണുപോയാൽ ഓക്കെ. അപ്പോൾ അതും ഒരു കൗൺസിലിംഗ്, ഇതൊരു ഡിവൈൻ കമാൻഡാണ്, ദൈവിക കമാൻഡ്മെൻ്റാണ്, ഇങ്ങനൊരു കൽപ്പനയാണ്. അത് നാം അനുസരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു ഓപ്ഷനല്ല, ഒബ്ലിഗേഷനാണ്. നെഗ്ലക്റ്റ് ചെയ്യുവാനായിട്ട് പാടില്ല. നമ്പർ 3, മറ്റൊരു കാര്യം, അത് 3 സ്ഥലവാക്യങ്ങളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ മൊത്തം സ്ഥലൻ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ബൈബിൾ പഠിക്കുമ്പോൾ, ഞാൻ എഴുതി പറയാം, നാച്ചുറൽ ഫീച്ചർ ഓഫ് എ ഹെൽത്തി അസംബ്ലി, ആരോഗ്യമുള്ള ഒരു സ്ഥലം സഭയുടെ സ്വാഭാവികമായ ലക്ഷണമാണെന്ത്? അവിടെ കൗൺസിലിംഗ് ഉണ്ട്. കൗൺസിലിംഗ് ഉണ്ട്. ആരോഗ്യമുള്ള ഒരു നല്ല മാതൃകായോഗ്യമായ സഭയുടെ സ്വാഭാവിക ഗുണത്തിൽ പെടുന്നൊരു വിശേഷതയാണെന്ത്? അവിടെ കൗൺസിലിംഗ് നടക്കും. അവിടെ ബലഹീനരെ ശക്തർ വഹിക്കും, ഭാരമുള്ളവരെ ആശ്വസിപ്പിക്കും, ഇല്ലായ്മയുള്ളവർക്ക് സഹായം അരുളും. ഏതെങ്കിലുമൊക്കെ നിലയിൽ അന്യോന്യം കരുതും. അതൊരു നല്ല സഭയുടെ ലക്ഷണമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കും? ഒരു 3 കാരണങ്ങൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. 1, എഫേസ്യർ 4:7 തൊട്ട ചില വാക്യങ്ങൾ എല്ലാം വായിക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച്. അവിടെ സഭയ്ക്ക് കൊടുത്ത വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വായിച്ചതോടെ.
എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ
നീണ്ട വാക്യം. അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവ് സഭയിൽ വരങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ പ്രത്യേകം വരങ്ങൾ കൊടുത്ത് ചില വ്യക്തികളെ ആക്കിയിരിക്കുന്നു. അവിടെ മാത്രമല്ല, അത് സാർവദേശീയ സഭയുടെ സെറ്റപ്പിലാണ്. 1 കൊരിന്ത്യർ 12:13 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഓരോ വിശ്വാസിക്കും, ആ ഭാഗങ്ങളിൽ വായിക്കുന്നത്, ഓരോ വിശ്വാസിക്കും വ്യത്യസ്ത കൃപാവരം കൊടുത്ത് സ്ഥലം സഭയിൽ കർത്താവാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? എല്ലാവരും തികഞ്ഞവരാകാൻ, എല്ലാവരും യേശുക്രിസ്തുവിന്റെ ആ മെച്ചൂരിറ്റിയോളം വളരേണ്ടതിനായിട്ട്. വരങ്ങൾ സഭയിൽ കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റഡ് മെൻ ആർ ഗിവൻ ഇൻ ദി അസംബ്ലി. എന്തിനു വേണ്ടി? എല്ലാവരുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. ഇപ്പോൾ അസംബ്ലിയിൽ, ഒരു അസംബ്ലിയിൽ ഈ വരങ്ങളുള്ള ഗിഫ്റ്റഡ് മെൻ, വരങ്ങളുള്ള ദൈവദാസന്മാരെ അറിയുകയും അംഗീകരിക്കുകയും അവരുടെ ശുശ്രൂഷയെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സഭയിൽ എന്ത് സംഭവിക്കണം? കൗൺസിലിംഗ് സംഭവിച്ചേ മതിയാകുള്ളൂ. ആ ഗിഫ്റ്റഡ് മെമ്പേഴ്സ് ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കൗൺസിലിംഗ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ചർച്ച്, ദ ലോക്കൽ ചർച്ച്. ഓക്കെ. മറ്റൊരു കാര്യം നാം വായിക്കുന്നു, പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ, Acts 2:42-47. ഇതേ ഒരേ കാര്യം തന്നെയായി. ചർച്ചിലെ, അസംബ്ലിയിലെ നോർമൽ നാച്ചുറൽ കണ്ടീഷനാണ് കൗൺസിലിംഗ്. അവിടെ സംഭവിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട്? ബിക്കോസ് വി ഓൾ ഹാവ് ഡിഫറെന്റ് ഗിഫ്റ്റ്സ് ആൻഡ് വി ആർ യൂസിംഗ് ഇറ്റ് ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് വൺ അനദർ. മാത്രമല്ല, അവിടെ മനസ്സിലാക്കുന്നത് Acts 2:42-47 സഭ ഒരു കൂട്ടായ്മയാണ്. സഭാ കൂട്ടായ്മയിലെ സ്വഭാവം എന്താ? ഷെയറിംഗ്. എന്റെ റിസോഴ്സ് ഷെയർ ചെയ്യും, എന്റെ ഭാരവും ഷെയർ ചെയ്യും, എന്റെ സന്തോഷം ഷെയർ ചെയ്യും, എന്റെ സങ്കടവും ഷെയർ ചെയ്യും. അതാണ് സഭ. സഭ കൂട്ടായ്മയാണ്. എന്താ കൂട്ടായ്മ? അപ്പം കൂട്ടായ്മ തന്നെയല്ല, പിന്നെ കർത്താവിനെ കൂട്ടായ്മ, അന്യോന്യമുള്ള കൂട്ടായ്മ. റിയൽ സെൻസിൽ കൂട്ടായ്മയുള്ള സഭയിൽ എന്തുണ്ടാകണം? കൗൺസിലിംഗ് ഉണ്ട്. കാരണം എന്റെ ഭാരം ഞാൻ ഷെയർ. എനിക്കറിയ ചില സവർമാരുണ്ട്, ചില വിശ്വാസികൾ. 6 മാസം കഴിഞ്ഞ് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടാകും. എനിക്ക് അതിന് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അവരെ ഹോസ്പിറ്റലിൽ പോയി ആരും പറയാം, വീട് ഷിഫ്റ്റ് ചെയ്യാരും പറയത്തില്ല. ഇവിടുന്ന് അങ്ങ് ഗൾഫിൽ വിസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടുന്ന് അങ്ങ് ലണ്ടനിൽ പോയി, അല്ലെങ്കിൽ അങ്ങ് അങ്ങ് വേറെവിടെയും പോയി. 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന പറഞ്ഞാൽ വേറെ കഴിഞ്ഞ ആഴ്ച ഇവിടെ പോയി കണ്ടില്ലല്ലോ. അതെ, ഞാൻ ലണ്ടനിൽ നിണ്ടപ്പോ എന്ത് കാര്യം നിന്ന് പറയേണ്ട ആവശ്യം? ശരി, നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ ഒക്കത്തില്ല, അത് ശരിയാക്കാൻ ആവശ്യപ്പെട്ട അന്ന് അവർക്ക് എന്തോ മനഃപ്രയാസമാണ്, നാണക്കേടാ, സുഖമില്ല. അത് നമ്മുടെ ഷാർട്ടസ്റ്റാക്കുണ്ട്, അത് പറയേണ്ട ആവശ്യം. അതായത് ഓപ്പറേഷൻ, അത് പറയേണ്ട ആവശ്യം. ആരും പറഞ്ഞില്ല, അത് ശരിയായ ഫെലോഷിപ്പ് അല്ല. ഫെലോഷിപ്പ് മീൻസ് ഷെയറിങ് ടുഗദർ. എന്തൊക്കെ ഷെയറിങ് ടുഗദർ? എല്ലാം ഷെയറിങ് ടുഗദർ. റിസോഴ്സസ്, നമ്മുടെ സന്തോഷം, നമ്മുടെ സങ്കടം, നമ്മുടെ വിഷമം. ഓക്കെ, ചില സീക്രട്ട് കാണും, വേറെ വിഷയം, അത് പേഴ്സണൽ മാറ്റേഴ്സ്. എന്നാൽ ജനറൽ സെൻസിൽ വിശ്വാസികൾ അന്യോന്യം ഷെയർ ചെയ്യും. അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് എന്തുണ്ട്? കൗൺസിലിംഗ് ആണ്. കാരണം ഞാൻ പറയേണ്ടത് അവരെ, ഞാൻ ഈയിടെ അടുത്തൊരു സംഘർഷത്തിൻ്റെ വളരെ എൻ്റെ മുഖത്ത് മാനമായാലും ചോദിക്കുമ്പം, ഓ ഒന്നുമില്ല വേറെ. അന്നേരം അവരെന്ത് പറയും? ചോദിച്ചാൽ കൗൺസിലർ അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ ദേവദാസ് എൽഡർ വീട്ടിൽ വരും, പേഴ്സണലി കാണും, വിളിച്ചുകൊണ്ട് പാർക്കിലോ അല്ലെങ്കിൽ റോഡിലോ അല്ലെങ്കിൽ കുട്ടത്തോ കൊണ്ടുപോയി ഒറ്റക്കിരുത്തി സംസാരിക്കും. കൊണ്ടുപോയി വേദർ എന്താ വിഷയം കേൾക്കും, സംസാരിക്കും. അപ്പോൾ നോർമൽ നാച്ചുറലായിട്ട് കൗൺസിലിംഗ് ഒരു ഹെൽത്തി അസംബ്ലിയിലെ ഒരു ഒരു എന്താ പറയുക, ഫംഗ്ഷനിൽപ്പെട്ടതായ കാര്യമാണ്. ബിക്കോസ് ആസ് എ ഫെലോഷിപ്പ് ഷെയറിംഗ് ടുഗദർ. നമ്പർ 3, അതിൻ്റെ തന്നെ മറ്റൊരു ആസ്പെക്ട്, ആസ് എ ഫ്ലോക്ക് ലെഡ് ബൈ ദ ഷെപ്പേഴ്സ്. ഓരോ സഭയിലും നമ്മൾ കണ്ടു കഴിഞ്ഞു, ഓരോ സഭയിലും ആരുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരെയാക്കി വെച്ചിരിക്കുന്നു? എൽഡേഴ്സിനെ ആക്കി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? സഭയെ നയിപ്പാൻ. ഞാൻ ഈ പറഞ്ഞു വരുന്ന എല്ലാ ഒരേ പോയിന്റിന്റെ സബ് പോയിന്റ്സ് ആണ്. ആക്ച്വലി നാച്ചുറൽ ഫീച്ചർ ഓഫ് എ ഹെൽത്തി അസംബ്ലി. നമ്മൾ പ്രധാനപ്പെട്ട വിഷയം ദ ഇമ്പോർട്ടൻസ് ഓഫ് കൗൺസിലിംഗ്. വൈ ഈസ് ഇറ്റ് നെസസറി ദ ദേർ ഷുഡ് ബി കൗൺസിലിംഗ് ഇൻ ദി അസംബ്ലി? നമ്പർ 1, ഇറ്റ് ഈസ് ഡിവൈൻ കൗൺസിൽ. നമ്പർ 2, ഇറ്റ് ഈസ് ഡിവൈൻ കമാൻഡ്. നമ്പർ 3, it's a natural feature of a healthy assembly. Why? Because as gifted members in the body of Christ. Number 2, as a fellowship sharing together. Number 3, as a flock led by oro sabhayilum moopanmare aaki aneka vaakyam nam nerthe kandu kanyanallo. 1 Petros 5 2 3 ilum Petros parayunnundu ningal sabhayile meikkanam alle kartruttho alla nadathanundu sabhaye meikkanam. devathinte parishuddhaatmav oro sabhayilum moopanmare elders ne aaki vechathinte kaaranam ഈ സഭയിൽ ഓരോ ആരിനെയും നയിക്കാനായിട്ടാണ്. അവിടെ കൗൺസിലിംഗ് നടക്കേണ്ടത് ആവശ്യം, ഓക്കെ, പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഓരോരുത്തരും വളരണം, ക്രിസ്തുവിൽ വളരണം. ഒരു വാക്യം നിങ്ങൾ വായിക്കും, കൊലോസ്യൻസ് 1:28, കൊലോസ്യർ 1:28 വാക്യം. ഈ സഭാ ശുശ്രൂഷകന്മാരുടെ കൗൺസിലിംഗ് ചിന്തിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ജോലി അല്ലെ ഭാഗമാണ് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു.
പൗലോസ് പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവരാകാൻ വേണ്ടി ഉപദേശിക്കുന്നു അല്ലേ, ഉപദേശിക്കുന്നു, പഠിപ്പിക്കുന്നു. കൃപാവരമുള്ള വിശ്വാസ അന്യോന്യം കൃപാവരം ഉപയോഗിച്ച് കൗൺസിലിംഗ് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു, കൂട്ടായ്മ ബന്ധത്തിൽ ഷെയർ ചെയ്യുന്നു, അന്യോന്യം സഹായിക്കുന്നു, പഠിപ്പിക്കുന്നു. കൂടാതെ സഭയിൽ ആക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നിരന്തരം ഓരോ വിശ്വാസിക്കും ആവശ്യമായ ദൂത് കൊടുക്കുന്നു. ദൈവവചന പ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവദാസന്മാർ വചനം പഠിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? ഒരു നിലയിൽ കൗൺസിലിംഗാണ്. പ്രോബ്ലംസ് അറിയാതെ തന്നെ പറയുകയാണ്, ദൈവാത്മാവ് പഠിപ്പിക്കുകയാണ്, പറയുകയാണ്. അങ്ങനെ കൗൺസിലിംഗ് ഒരു സഭയിൽ സ്വാഭാവികമായിട്ട് നടക്കും. ഇനി വേറൊരു കാര്യം, സഭയിലെ കൗൺസിലിംഗിൻ്റെ മറ്റൊരു ഭാഗം നേരത്തെ എന്നിച്ചു, ഡിസിപ്ലിനറി ആക്ഷനിൽ കൂടെ. ഓക്കെ, നമ്പർ ഡി മീൻസ് ഫോർത്ത് റീസൺ വൈ കൗൺസിലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അനേക വാക്യങ്ങൾ ആ ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ നാം ചിന്തിച്ചത് ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവം എത്രമാത്രം കൗൺസിലിംഗിൽ തൽപരനായിരുന്നു എന്നുള്ളതാണ്. ദൈവം മാത്രമല്ല, ദൈവത്തിൻ്റെ ജനവും ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുന്നു കൗൺസിലിംഗിൽ തൽപരരായി. സെയിംസ് എക്സാമ്പിൾ ഇൻ ദ പാസ്റ്റ്, സെയിംസ് എക്സാമ്പിൾ, വിശുദ്ധന്മാരുടെ മാതൃക. എന്ത് മാതൃക? ദൈവവചനം വായിക്കുമ്പോഴും അതുപോലെ ചർച്ച ഹിസ്റ്ററി വായിക്കുമ്പോഴും നാം മനസ്സിലാക്കുന്നുണ്ട്. ഭക്തന്മാർ ദേവദാസന്മാർ ഏത് കാലത്തും എന്ത് ചെയ്തു, അവര് മറ്റൊരാളിന് ബുദ്ധിയുപദേശം കൊടുത്തു, ആലോചന കൊടുത്തു. നാം വായിക്കുന്നു പുറപ്പാട് പുസ്തകം 18:19 മോശ തൻ്റെ അമ്മായപ്പൻ്റെ കൗൺസിലിംഗ് സ്വീകരിക്കുന്നുണ്ട് അല്ലേ, ഓർമ്മയുണ്ടോ? Exodus 18:19 എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അനേക പുസ്തകങ്ങളിൽ അനേക വചന ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ദൈവദാസന്മാർ അന്യോന്യം കൗൺസിലിംഗ് കൊടുക്കുക. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ രാവും പകലും എഫെസൊസിൽ നിങ്ങളുടെ വീടുതോറും വന്ന് പഠിപ്പിച്ചു, കൗൺസിലിംഗ് നടത്തി. അന്ന് ഞാൻ അമ്മയെപ്പോലെ അപ്പനെ പോലെ കൗൺസിലിംഗ് കൊടുക്കാൻ പറഞ്ഞു. തെസലോനിക്കർ എഴുതുന്നു, എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, എടുക്കണം. റെഫറൻസുകൾ സമയം തീരാൻ പോകുന്നുണ്ട്. Acts 20:31 താൻ പറഞ്ഞുണ്ട്, അവിടെ എനിക്ക് കൗൺസിലിംഗ് തന്നെയാ വാക്ക് അല്ലേ. Acts 20:20-31 പൗലോസ് എഫെസൊസിലെ 36 പറഞ്ഞുണ്ട്, ഞാൻ രാവും പകലും ഒന്ന് വായിക്കാമോ, 20:31 Acts 20:31
അതുകൊണ്ട് ഉണർന്നിരിക്കുവേൻ, ഞാൻ 3 സംവത്സരം രാപകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട്
ബുദ്ധി പറഞ്ഞു അല്ലേ. ബുദ്ധി പറഞ്ഞു പൗലോസ് പറയുക, ഞാൻ രാവും പകലും കണ്ണുനീർ വാർത്തുകൊണ്ട് ബുദ്ധി പറഞ്ഞു കൊടുത്തു. ഇനി തെസലോനിക്കർ എഴുതുമ്പോൾ 1 Thessalonians 2:7-11 1 Thessalonians 2:7-11 വാക്യങ്ങളിൽ താൻ പറയുന്നു, ഞാൻ ഒരു അപ്പനെ പോലെ പിന്നെ ഒരു അമ്മയെ പോലെ ബുദ്ധി പറഞ്ഞു കൊടുത്തു. അനേക വാക്യങ്ങളിൽ അത് വായിപ്പാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഭക്തന്മാർ ഏത് കാലത്തും എന്ത് ചെയ്തു, അവരുടെ ശുശ്രൂഷകയുടെ പ്രധാന ഭാഗമായിരുന്നു ബുദ്ധിപദേശം കൊടുക്കുക, കൗൺസിലിംഗ് ചെയ്യുക, മറ്റുള്ളവരുടെ ഭാരം കേൾക്കുക, അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുക, അവർക്ക് ദൈവിക ആലോചന പറഞ്ഞു കൊടുക്കുക. അത് ദൈവദാസന്മാരുടെയും ദൈവജനത്തിൻ്റെയും ഒരു മാതൃകയാണ്. ബസ് ലാസ്റ്റ് ന്യൂസ്, 5th reason വൈ കൗൺസിലിംഗ് ഈസ് പാസ്റ്ററൽ കൗൺസിലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദി എവർ ഇൻക്രീസിംഗ് പ്രോബ്ലംസ് പീപ്പിൾ ഫേസ്. നമുക്കറിയാം ഇന്നത്തെ ലോകം ഭയങ്കര എന്ന് പറഞ്ഞേ കോംപ്ലക്സ് വേൾഡ്, കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് പണ്ടത്തെ പോലുള്ളതായ സമൂഹമല്ല. അത് സഭയിലാണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും വലിയ സാമ്പത്തിക ഉന്നമനമുണ്ട്, പല നിലയിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനമുണ്ട്, വളർച്ചയുണ്ട്. പക്ഷേ അനേക പ്രോബ്ലംസ് ഇന്ന് വ്യക്തികൾ അനുഭവിക്കുന്നു, കുടുംബങ്ങൾ അനുഭവിക്കുന്നു, കുട്ടികൾ അനുഭവിക്കുന്നു, ചെറുപ്പക്കാർ അനുഭവിക്കുന്നു, ധാരാളം പ്രോബ്ലം. നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. അപ്പം ഉണ്ടല്ലോ ആ പ്രോബ്ലംസിൻ്റെ ഗൗരവം മനസ്സിലാണ്. ബ്രോക്കൺ റിലേഷൻഷിപ്പ്, മിഡ് ലൈഫ് ക്രൈസിസ്, ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ്, ബിറ്റർനെസ്, ഗിൽറ്റ്, റിസെന്റ്മെന്റ്, ആങ്കർ, സെൽഫ് പിറ്റി, എൻവി, ലസ്റ്റ്, ഡൗട്ട്, മെന്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഫിയർ, ഫോബിയ, ഒബ്സഷൻ, നെർവസ്നെസ്, വറി, ആങ്സൈറ്റി, ലോൺലിനെസ്. ഇനിയോട് ഇതൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേർ സമൂഹത്തിലുണ്ട്, പിന്നെ സഭകളിലുമുണ്ട്. ബ്രോക്കൺ റിലേഷൻഷിപ്പ്, തകർന്ന ബന്ധങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, നിരാശ, ഏകാന്തത, ഫോബിയ, അത് വേറൊരു രോഗം, വറി, ആങ്സൈറ്റി, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എന്താ പറയണം പറഞ്ഞത്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അവകർഷതാബോധം, ശുഭാപ്തി വിശ്വാസമില്ലായ്മ, എപ്പോഴും അങ്ങ് തകർച്ച തന്നെ ചിന്തിച്ചിരിക്കുന്ന കാര്യം, ധാരാളം വിഷയങ്ങൾ, ധാരാളം പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പം പലരും എന്തു ചെയ്യുന്നറിയാമോ, ആരോടൊന്നും പറയാം. ചിലര് രഹസ്യമായിട്ട് സെക്യുലർ ഡോക്ടർ ഡോക്ടേഴ്സിനെ കാണാൻ പോകും. ഞാൻ ബലമായി വിശ്വസിക്കുന്ന സെക്യുലർ ഡോക്ടേഴ്സിനെ കാണാൻ പോയാൽ അവർ മരുന്ന് കൊടുക്കും. മരുന്ന് കൊടുക്കുന്നതോ ചെയ്യും മനസ്സിന് അങ്ങനത്തെ അപ്പുറത്ത് ഈ മൈൻഡിനെ ഉറക്കം നോക്കി മറന്നുപോകും. ടെൻഷൻ കിടക്കുമ്പോൾ ഒരു ഗുണവുമില്ല, ആ ഭാഗത്തേക്ക് പിന്നെ നമുക്ക് പോകാം. അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള അനേക പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്തിൽ വളരെ അത്യാവശ്യമാണ്. എന്ത് നാം ചിന്തിച്ചത്? കൗൺസിലിങ്ങിൻ്റെ മീനിങ് ചിന്തിച്ചു, മാത്രമല്ല കൗൺസിലിങ്ങിൻ്റെ പ്രസക്തി അല്ലെ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യവും പറയാനെളുപ്പമാ, എനിക്കറിയാം. ഇതൊന്നും എന്നെ സഹായിക്കട്ടെ, ഞാനും നിങ്ങളും അല്പം കൂടെ കണ്ണുകൾ തുറന്ന് നമ്മുടെ സഹോദരന്മാരുടെ അവസ്ഥയെ, സഹോദരന്മാരുടെ അവസ്ഥയെ മനസ്സിലാക്കി സഭയിൽ വെറും ഉൾപ്പെട്ടിരുന്ന് പ്രസംഗിക്കുകയും ആദേശ് അതേ കമാൻഡ് കൊടുക്കുകയും മാത്രമല്ല, ഓരോ വ്യക്തികളെയും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കി വ്യക്തിപരമായി കണ്ട് ഭവനങ്ങളിൽ ചെന്ന് കണ്ട് അവരുടെ മനസ്സിനെ മനസ്സിലാക്കി ആശ്വാസവും സമാധാനം കൊടുക്കുക. ഇത് നമ്മെ സഹായിക്കട്ടെ. അതിനായി ദൈവം വിളിക്കുന്നു, എൻ്റെ ആടുകളെ മേയിക്കുക, പാലിക്കുക. പൗലോസിനെ പോലെ രാവും പകലും എന്താകണം? നാം അവനെ ബുദ്ധിപ്രദേശം കൊടുക്കും. കണ്ണുനീരോടെ മറ്റുള്ളവർക്ക് അമ്മ പോലെ, അപ്പനെ പോലെ, സ്വന്തം സഹോദരനെ പോലെ വിശ്വസ്തരായിട്ട് അങ്ങനെ ചെയ്യുമെങ്കിൽ നമ്മുടെ സഭയിൽ സഹോദരന്മാർ സന്തോഷമുള്ളവരാകും, സന്തോഷവും സംതൃപ്തിയുള്ളവരാകും. അപ്പോൾ സഭയ്ക്ക് ഐക്യം വരും, സഭയ്ക്ക് വളർച്ച വരും, നാം അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരും. നമ്മുടെ സന്തോഷം മറ്റുള്ളവർ കണ്ട് മുന്നോട്ട് വരുവാനായിട്ട് കാരണവുമായി തരും. ദൈവം തന്നെ ഈ ബന്ധങ്ങളെ സഹായിക്കും.